ചില ആദർശങ്ങളിൽ കടിച്ചു ഞാന്നു പോയെന്നാൽ അത് വിശുദ്ധിയാകയില്ല.
പ്രിയ ശ്രോതാക്കൾക്ക് നമസ്കാരം. സ്വർഗത്തിലും ഭൂമിയിലും എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവവചന പഠനത്തിലൂടെ ദിനവും ഒത്തുചേരുവാൻ സഹായിക്കുന്ന സർവേശ്വരന് നന്ദിയും സ്തോത്രവും അർപ്പിച്ചുകൊണ്ട് ഇന്നും നമുക്ക് പഠനം ആരംഭിക്കാം. ജോർജ് ഫിലിപ്പ് സംസാരിക്കുന്നു. ശ്രദ്ധിച്ചാലും
എല്ലാ മനുഷ്യനും അനുഗ്രഹം പ്രാപിക്കുവാൻ ആഗ്രഹിച്ചു കാത്തിരിക്കുകയാണ്, പ്രത്യേകിച്ച് ദൈവാനുഗ്രഹം. നമ്മുടെ എല്ലാം പ്രാർത്ഥനയിൽ നാം ഏറ്റവും അധികം ഉപയോഗിക്കാറുള്ള പദവും അതുതന്നെയാണല്ലോ, ദൈവമേ എന്നെ അനുഗ്രഹിക്കണേ, എനിക്കുള്ളവരെ അനുഗ്രഹിക്കണേ. അതുപോലെ അനുഗ്രഹത്തിന്റേതായ നീണ്ട ഒരു അപേക്ഷ. എന്നാൽ ഞാൻ ഒന്ന് ചോദിക്കട്ടെ, അനുഗ്രഹിക്കണേ എന്ന് നിങ്ങൾ ദൈവത്തോട് അപേക്ഷിക്കുമ്പോൾ അഥവാ ദൈവാനുഗ്രഹത്തിന് വേണ്ടി കാത്തിരിക്കുന്ന താങ്കൾ വാസ്തവത്തിൽ ആഗ്രഹിക്കുന്നത് എന്താണ്? ഈ അനുഗ്രഹം എന്താകുന്നു എന്നതിനെക്കുറിച്ചൊരു വ്യക്തമായ ധാരണ താങ്കൾക്കുണ്ടോ? ഇന്ന് നാം പഠിക്കുവാൻ പോകുന്ന ഭാഗത്തു നിന്നും ഇതേക്കുറിച്ച് ചില കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. നാം എഫേസ്യ ലേഖനമാണല്ലോ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ലേഖനമാകുന്നു ഇത് എന്ന് ആദ്യത്തെ രണ്ട് വാക്യങ്ങൾ പഠിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. സഭ എന്നത് പിതാവായ ദൈവത്തിന്റെ പരിപാടിയാകുന്നു എന്ന് നാം കാണുന്നു. ആദ്യത്തെ അധ്യായത്തിന്റെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഭാഗത്തേക്കാണ് ഇനിയും നാം പ്രവേശിക്കുന്നത്. ആശ്ചര്യകരമായൊരു വാക്യത്തോടെയാണ് അത് ആരംഭിക്കുന്നത്. മൂന്നാം വാക്യം, സ്വർഗത്തിലെ സകല ആത്മിക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. വളരെ പ്രധാനപ്പെട്ട ഒന്ന് നാം ഇവിടെ കാണുന്നു. അവൻ നമ്മെ അനുഗ്രഹിച്ചു. നാം നമ്മുടെ അധരങ്ങളാൽ അവനെ സ്തുതിക്കുന്നതിന് കാരണം അവൻ ആദ്യം നമ്മെ അനുഗ്രഹിക്കപ്പെട്ടവരാക്കി എന്നതാണ്. നമ്മുടെ അനുഗ്രഹം ഒരു പ്രഖ്യാപനമാണ്. അവന്റെ അനുഗ്രഹങ്ങൾ പ്രവർത്തനങ്ങളാകുന്നു. നാം അവനെ അനുഗ്രഹീതൻ, വാഴ്ത്തപ്പെട്ടവൻ എന്ന് പറയുന്നു. അവൻ നമ്മെ അനുഗ്രഹീതർ ആക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട എന്ന പദത്തിൽ സന്തോഷം എന്ന ചിന്ത നിറഞ്ഞു നിൽക്കുന്നു. ദൈവം ഇന്ന് സന്തോഷിക്കുന്നു. താങ്കളെ രക്ഷിക്കുവാനും അനുഗ്രഹിക്കുവാനും ഒരു മാർഗം അവനുള്ളതിനാൽ അവിടുന്ന് സന്തോഷവാനാണ്. ഇവിടെ പറയുന്നത് അവിടുന്ന് നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്നത്രേ. ഈ പറഞ്ഞതിനേക്കാൾ മഹത്വകരമായ മറ്റൊന്ന് എനിക്ക് ചിന്തിക്കുവാൻ കഴിയില്ല. ഈ അനുഗ്രഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നാം സ്വർഗത്തിലെത്തിക്കഴിഞ്ഞ് നമുക്ക് ലഭിക്കുവാൻ പോകുന്ന എന്തിനെക്കുറിച്ചെങ്കിലും അല്ല പൌലോസ് സംസാരിക്കുന്നത്. പിന്നെയോ, ഇപ്പോൾ തന്നെ നമുക്ക് സ്വന്തമാക്കുവാൻ കഴിയുന്ന ഒന്നിനെക്കുറിച്ചത്രേ അവൻ പറയുന്നത്. ഈ ലോകത്തിൽ കഷ്ടതയും കണ്ണുനീരുമായി എങ്ങനെങ്കിലും കഴിഞ്ഞുകൂടണം. യഥാർത്ഥ അനുഗ്രഹം മരണശേഷം സ്വർഗത്തിൽ ചെന്നിട്ട് മാത്രമാകുമെന്ന് പറയുന്നതിനോട് യോജിക്കുവാൻ എനിക്ക് പ്രയാസമാണ്. അവിടുന്ന് നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. അത് അവൻ ക്രിസ്തുവിൽ നിവർത്തിച്ചിരിക്കുന്നു. സ്വർഗത്തിലെ ആത്മീക അനുഗ്രഹത്താലും ക്രിസ്തുവിൽ എന്നാണ് നാം വായിക്കുന്നത്. ഇവിടെ നാം സകല ആത്മീക അനുഗ്രഹങ്ങളാലും അനുഗ്രഹിക്കപ്പെട്ടിരിക്കുകയാണ്. അത് സ്വർഗത്തിലേതാണ് താനും. ഈ സ്വർഗം എവിടെയാണെന്ന് വ്യക്തമായി പറയുവാൻ എനിക്കറിയില്ല. എന്നാൽ കർത്താവായ യേശുക്രിസ്തു എവിടെയാണെന്ന് എനിക്കറിയാം. അവൻ ദൈവത്തിന്റെ വലത്തുഭാഗത്താകുന്നു. അതുമാത്രമല്ല, ഈ അനുഗ്രഹങ്ങൾ ക്രിസ്തുവിലാകുന്നു എന്ന് നമ്മോട് പറഞ്ഞിരിക്കുന്നു. ഈ കാര്യത്തിൽ നാം വളരെയേറെ സൂക്ഷിക്കേണ്ടതുണ്ട്. ഈ അനുഗ്രഹങ്ങൾ ക്രിസ്തുവോടുകൂടിയാകുന്നു എന്ന് ഇവിടെ പറയുന്നില്ല, അങ്ങനെ വായിക്കുന്നവരുണ്ട്. ഇപ്പോൾ നമ്മെ ക്രിസ്തുവിൽ ഇരുത്തിയിരിക്കുകയാണ്. താങ്കൾ സ്വർഗത്തിൽ പോകുമോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ സാധാരണ കേൾക്കാറുള്ള മറുപടി എന്തെന്നാൽ, അതെ, അങ്ങനെ സംഭവിക്കും എന്നാണ് ഞാൻ ആശിക്കുന്നത്. ഞാനൊന്ന് പറയട്ടെ, താങ്കൾ സ്വർഗത്തിലേക്ക് പോകുമെങ്കിൽ താങ്കൾ ഇതിനോടകം ക്രിസ്തുവിൽ അവിടെയാണ്. അവൻ നമ്മെ സ്വർഗത്തിൽ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുകയാണ്. ഇവിടെ താങ്കളുടെ സ്ഥാനം എന്തായിരുന്നാലും താങ്കൾ അവിടെ ആയിത്തീർന്നിരിക്കുകയാണ്. സ്വർഗത്തിൽ താങ്കളുടെ ഇവിടുത്തെ പ്രവർത്തനം ഒരുപക്ഷെ നല്ലതായിരിക്കില്ല. എന്നാൽ താങ്കൾ ഒരു ദൈവപൈതലാകുന്നു എങ്കിൽ താങ്കൾ ക്രിസ്തുവിൽ ആയിത്തീർന്നിരിക്കുകയാണ്. അങ്ങനെ ആയിത്തീർന്നിട്ടുള്ള ഓരോരുത്തരും അവനിൽ സ്വർഗസ്ഥലങ്ങളിലാണ്. അവൻ നമുക്ക് നൽകിയിരിക്കുന്ന സ്ഥാനം അതത്രേ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. നാം അവനെ സ്തുതിക്കുന്നു. എന്തുകൊണ്ട്? അതെ, അവൻ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്നതുകൊണ്ട്. സകല ആത്മീക അനുഗ്രഹങ്ങളാലും അവൻ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഇതിനോട് സമമായി പഴയ നിയമത്തിലുള്ളത് യോശുവ ആകുന്നു. ആ പുസ്തകം പഠിച്ചപ്പോൾ നാം കണ്ടതാണ്, ദൈവം കനാൻ ദേശം ഇസ്രായേൽ മക്കൾക്ക് നൽകി. കനാൻ സ്വർഗത്തിന്റെ ചിത്രമല്ല എന്ന് ഞാൻ അന്ന് പറഞ്ഞതോർക്കുമല്ലോ. നാം ഇന്ന് ജീവിക്കുന്നത് എവിടെയോ അതിന്റെ ചിത്രമാണ് കനാൻ. അതൊരിക്കലും സ്വർഗത്തിന്റെ പ്രതീകമാകുവാൻ സാധ്യതയില്ല. കാരണം അവിടെ ശത്രുക്കളോട് യുദ്ധം ചെയ്യേണ്ടതുണ്ടായിരുന്നു, യുദ്ധങ്ങൾ ജയിക്കേണ്ടതുണ്ടായിരുന്നു. നാം ഇന്ന് ജീവിക്കുന്ന ഈ ഭൂമിയിലാണ് യുദ്ധങ്ങൾ ജയിക്കേണ്ടത്. നാം സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവിടെ പിന്നെ പോരാട്ടങ്ങളൊന്നുമില്ല. ഇവിടുത്തെ രസകരമായ കാര്യം എന്തെന്നാൽ, ദൈവം അവർക്ക് കനാൻ നൽകി എന്നതത്രേ. അവർ ആകെ ചെയ്യേണ്ടിയിരുന്നത് തങ്ങളുടെ അവകാശത്തെ സ്വന്തമാക്കുക മാത്രമായിരുന്നു. ദൈവം യോശുവയോട് പറഞ്ഞത്, യോശുവയുടെ പുസ്തകം 1:3, നിങ്ങളുടെ ഉള്ളങ്കാൽ ചവിട്ടുന്ന സ്ഥലമൊക്കെയും ഞാൻ മോശയോട് കൽപ്പിച്ചതുപോലെ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. അതിന് യോശുവയ്ക്ക് പറയുവാൻ കഴിയുമായിരുന്നത്, ദൈവമേ, അത് അങ്ങ് നേരത്തെ തന്നെ ഞങ്ങൾക്ക് തന്നതാണല്ലോ, അകത്തേക്ക് പ്രവേശിച്ചത് സ്വന്തമാക്കുവാൻ അവിടുന്ന് ഞങ്ങളെ അനുവദിക്കണമേ എന്ന്. പ്രിയ സുഹൃത്തെ, ദൈവം നമ്മെ സകല ആത്മിക അനുഗ്രഹങ്ങളാലും അനുഗ്രഹിച്ചിരിക്കുകയാണ്. നാം ക്രിസ്തുവിലാകുന്നു. നമുക്ക് ക്രിസ്തുവിൽ എന്താകുന്നു ഉള്ളതെന്ന് ചിന്തിക്കുവാൻ താങ്കൾ എപ്പോഴെങ്കിലും സമയമെടുത്തിട്ടുണ്ടോ? നമുക്ക് ക്രിസ്തുവിൽ എന്താകുന്നു ഉള്ളതെന്ന്? ക്രിസ്തു നമുക്കായി നീതീകരണവും വിശുദ്ധീകരണവുമായി. എന്റെ ചെറുപ്പത്തിൽ സൺഡേ സ്കൂളിലും BBSലും ഒക്കെ പോകുമ്പോഴും ആരാധനയ്ക്കും കൺവെൻഷനുകളിലും സംബന്ധിക്കുമ്പോഴും രക്ഷിക്കപ്പെടുവാനായി ഞാൻ പാടുപെടുകയായിരുന്നു കേട്ടോ. ഞാൻ എന്റെ രക്ഷയ്ക്കായി എന്തെല്ലാമാണ് ചെയ്തു കൂട്ടിയിരുന്നതെന്നറിയാമോ? എന്നാൽ നിങ്ങൾക്കറിയാമോ, എന്റെ പരിശ്രമങ്ങളൊക്കെ പാഴ്വേലയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഗ്രഹിച്ചത് ക്രിസ്തു എന്റെ നീതീകരണമാകുന്നു എന്ന്. ഞാൻ അവനെ അംഗീകരിക്കുക മാത്രം ചെയ്താൽ മതിയെന്ന് മനസ്സിലാക്കി. രക്ഷിക്കപ്പെട്ടതിന് ശേഷവും ഞാൻ വിട്ടില്ല, നല്ലതാകുവാനുള്ള പരിശ്രമം തുടർന്നുകൊണ്ടേയിരുന്നു. പക്ഷേ ഒരു പടി കയറുമ്പോൾ രണ്ടു പടി ഇറങ്ങുന്നു എന്ന് പറഞ്ഞതുപോലെയായി. വിശുദ്ധിക്ക് വേണ്ടിയുള്ള എന്റെ പരിശ്രമങ്ങൾ പരാജയം തന്നെയായിരുന്നു. ചില ആദർശങ്ങളിൽ കടിച്ചു ഞാന്ന് പോയെന്നാൽ അത് വിശുദ്ധിയാകയില്ല. അങ്ങനിരിക്കുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ക്രിസ്തു എനിക്ക് വേണ്ടി വിശുദ്ധീകരണമായി തീർന്നു എന്ന്. അതെ, എനിക്ക് ക്രിസ്തുവിലെല്ലാമുണ്ട്. സകല ആത്മീക അനുഗ്രഹങ്ങളാലും ഞാൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുകയാണ്. അതിൽ കൂടുതലായി താങ്കൾക്കൊന്നും ചെയ്യുവാൻ സാധ്യമല്ല. സാധിക്കുമോ? താങ്കൾ ക്രിസ്തുവിങ്കലേക്ക് വരുമ്പോൾ താങ്കൾക്ക് അവനിൽ എല്ലാമുണ്ട്. കുറച്ചുകൂടി കാത്തിരുന്നു വേണം ഞാൻ ചിലതൊക്കെ പ്രാപിക്കേണ്ടത് എന്ന് പറയരുത്. എനിക്കെല്ലാം ക്രിസ്തുവിലുണ്ട്. ക്രിസ്തുവിൽ എനിക്ക് സകലവും ലഭിച്ചിട്ടില്ല എന്ന് താങ്കൾ പറയുന്ന പക്ഷം ക്രിസ്തു താങ്കൾക്ക് വേണ്ടി നിർവഹിച്ചതിനെ താങ്കൾ തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. ഞാൻ അവന്റെ അടുത്തേക്ക് വന്നപ്പോൾ എനിക്ക് സകലവും ലഭിച്ചു. ഈ അനുഗ്രഹങ്ങളെ രണ്ടു വിധത്തിൽ കൈകാര്യം ചെയ്യാവുന്നതാണ്. അതായത്, താങ്കളുടെ ആത്മീക സ്വത്തായ അനുഗ്രഹങ്ങളെ ഒന്നുകിൽ അവ സ്വന്തമാക്കാം, അല്ലെങ്കിൽ സ്വന്തമാക്കാതിരിക്കാം. സംഗതി നമ്മുടേതാണെങ്കിൽ തന്നെ കൈവശപ്പെടുത്താതിരിക്കാമെങ്കിൽ എങ്ങനെ അനുഭവിക്കാനാണ്? ഒരിക്കലൊരു പത്രത്തിൽ വന്ന പരസ്യത്തെക്കുറിച്ച് ഒരു പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ വായിച്ചു. 50 വയസ്സ് പ്രായമുണ്ടായിരുന്ന സ്റ്റാൻലി വാക്കർ എന്ന ഒരു മനുഷ്യനെ കാണാനില്ല എന്നതായിരുന്നു ആ വാർത്ത. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിരുദം സമ്പാദിച്ചിട്ടുള്ള പ്രസ്തുത വ്യക്തി $40,00,000 അവകാശിയാകുന്നു എന്നുകൂടി കാണിച്ചിരുന്നു. ഭയങ്കരമല്ലേ. ബ്രിട്ടനിലെ ഒരു കപ്പൽ നിർമ്മാണ കമ്പനിയുടെ ഉടമസ്ഥന്റെ മകനായ ഈ വോക്കറിനെ കണ്ടെത്തുവാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ കൂടി പരസ്യത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പട്ടണത്തിനടുത്തുള്ള ചേരിപ്രദേശത്തോ താണതരം ഹോട്ടലുകളിലോ വേശ്യാലയങ്ങളിലോ ചാരായക്കടകളിലോ അലഞ്ഞു തിരിയുന്നുണ്ടാകും. ഇതൊരു കെട്ടുകഥയല്ല, സംഭവമാണ്. ഇരുന്ന് കരയാൻ തോന്നുന്നില്ലേ സുഹൃത്തെ? മനുഷ്യൻ നശിച്ചാലും ഇത്രയും നശിക്കുമോ? ഇത് കേട്ടപ്പോൾ താണതരം ഹോട്ടലുകളിലും ഈ ലോകത്തിന്റെ വൃത്തികെട്ട സ്ഥലങ്ങളിലും ചാരായക്കടകളിലും അലഞ്ഞു തിരിയുന്ന ഇന്നത്തെ ദൈവമക്കളെക്കുറിച്ചാണ് ഞാൻ ഓർത്തത്. അക്ഷരാർത്ഥത്തിൽ ഞാൻ അതല്ല അർത്ഥമാക്കിയത്. പിന്നെയോ, താണതരം വിനോദങ്ങളിൽ മുഴുകിയിരിക്കുന്നവരെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഉന്നതമായ ആത്മീക അനുഗ്രഹങ്ങൾ ആസ്വദിക്കേണ്ട അവർ ലോകമയത്വത്തിൽ സന്തോഷം കണ്ടെത്തുവാൻ ശ്രമിക്കുകയാണ്. അശ്ലീല പുസ്തകങ്ങൾ വായിക്കുകയും ചിത്രം കാണുകയും ചെയ്യുന്നവർ ഈ കൂട്ടത്തിൽപ്പെടും. ബൈബിൾ വായിക്കുവാൻ സമയമില്ല. ഒരു പ്രയോജനവും ചെയ്യാത്ത പല വാരികകളും മാസികകളും വായിക്കും. ഒരു പ്രസംഗം നീണ്ടുപോയാൽ ആകെ മുഷിയും. മണിക്കൂറുകൾ കോമാളിത്തരം കണ്ടുകൊണ്ട് ടിവിയുടെ മുൻപിൽ ഇരിക്കുവാൻ മടിയില്ല. സകല ആത്മീക അനുഗ്രഹങ്ങളാലും അനുഗ്രഹിക്കപ്പെട്ട വമ്പന്മാരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ അവർ വെറും പാപ്പരായി ജീവിക്കുന്നു. ഇങ്ങനെ പാപ്പരത്വത്തിൽ ജീവിക്കുന്ന അനേകം ആളുകൾ നമ്മുടെ സഭകളിലുണ്ട്. അത് എത്ര പരിതാപകരമായ അവസ്ഥയാണെന്നറിയാമോ? ഞാൻ നേരത്തെ പറഞ്ഞ ആ സംഭവത്തിന്റെ അവസാനം പറഞ്ഞില്ലല്ലോ. ഒടുവിൽ അവർ ആ മനുഷ്യനെ വളരെ മോശപ്പെട്ട ഒരു ഹോട്ടലിന്റെ ഇടനാഴിയിൽ മരിച്ചു കിടക്കുന്നതായി കണ്ടു. അതെ, ആ മനുഷ്യൻ മരിച്ചതുപോലെ മരിക്കുക എന്നത് എത്ര പരിതാപകരമായ സ്ഥിതിയാണ്. കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട അനേകരും ഈ പറഞ്ഞതുപോലെ ജീവിക്കുകയും മരിക്കുകയും ചെയ്യുന്നത് നാം കാണുന്നു. ജീവിതം കൊണ്ട് യാതൊന്നും നേടാത്തവർ. എന്നിരുന്നാലും സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും ക്രിസ്തുവിൽ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു അവർ എന്ന് മറക്കരുത്. കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി അംഗീകരിച്ച എന്റെ പ്രിയ സുഹൃത്തെ, താങ്കൾ ഈ പറഞ്ഞ അനുഗ്രഹങ്ങൾ ആസ്വദിക്കുന്നുണ്ടോ? വേറൊരു സംഭവവും ഇതുമായി ബന്ധപ്പെട്ട് ഓർമ്മയിൽ വരുന്നു. കുലീനനായ ഒരു മനുഷ്യന്റെ അടുത്ത ഒരു ബന്ധു വളരെ ദാരിദ്ര്യത്തിലും ബുദ്ധിമുട്ടിലും ദൂരെ ജീവിക്കുകയായിരുന്നു. ഈ പറഞ്ഞ ധനികനായ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അയാളുടെ സ്വത്ത് നേരത്തെ സൂചിപ്പിച്ച ബന്ധുവിന്റെ പേരിലായി. അത് അവനെ അറിയിക്കുവാനായി ചിലർ അയാളെ സമീപിച്ചു, കാര്യം പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ആ മനുഷ്യൻ എന്താണ് ചെയ്തതെന്നറിയാമോ? അയാൾ ഉടനെ തന്നെ അടുത്ത നല്ല തുണിക്കടയിലേക്ക് ചെന്ന് ഏറ്റവും വില കൂടിയ ഒരു സൂട്ട് വാങ്ങി. ഈ പറഞ്ഞ സ്ഥലത്തേക്ക് ഒരു കാറും വിളിച്ച് യാത്രയായി. ഈ പട്ടിണിക്കാരൻ അങ്ങനെ ചെയ്യാൻ കാരണമെന്താണെന്നറിയാമോ? ആ സ്വത്ത് മുഴുവൻ തനിക്ക് അവകാശപ്പെട്ടതാണെന്ന് ആ മനുഷ്യൻ വിശ്വസിച്ചു. അതിന്മേൽ അവൻ പ്രവർത്തിച്ചു. പ്രിയ സുഹൃത്തെ, താങ്കൾക്കും ഇത് ചെയ്യാവുന്നതാണ്. താങ്കൾക്ക് അവകാശപ്പെട്ട ആത്മീക അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ട് ആനന്ദത്തോടെ താങ്കൾക്ക് ജീവിക്കാവുന്നതാണ്. അല്ലെങ്കിൽ പഴയതുപോലെ ഉണക്കറൊട്ടിയും തിന്ന് പട്ടിണി കിടക്കാവുന്നതാണ്. സകല ആത്മീക അനുഗ്രഹങ്ങളാലും താങ്കൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുകയാണെന്ന് താങ്കൾ അറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അവിടുന്ന് നമുക്ക് ഭൌതിക അനുഗ്രഹങ്ങളല്ല, പിന്നെയോ ആത്മീയ അനുഗ്രഹങ്ങളാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അവ സ്വർഗത്തിൽ ക്രിസ്തുവിലാണ്. ഞാൻ പറഞ്ഞ ഉദാഹരണങ്ങൾ കേട്ടപ്പോൾ അതുപോലെ ലോകത്തിൽ ഒരുപാട് പണം വാരിക്കൂട്ടി സമ്പന്നരായി ജീവിക്കുവാനാണ് ദൈവം വിളിച്ചിരിക്കുന്നത് എന്ന് തെറ്റിദ്ധരിക്കരുതേ. ഞാൻ പറഞ്ഞത് ആത്മീയാനുഗ്രഹങ്ങളുടെ കാര്യമാണ്. അതുണ്ടെങ്കിൽ എല്ലാമുണ്ട് മറക്കരുത്. കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടി വരാത്ത ഒരു ആത്മീക അനുഗ്രഹവും ഈ ആയുസ്സിൽ താങ്കൾക്ക് പ്രാപിക്കുവാൻ സാധ്യമല്ല. അത്രമാത്രം പ്രധാനപ്പെട്ട വ്യക്തിയാകുന്നു കർത്താവ്. നമ്മെ അവിടുന്ന് രക്ഷിക്കുക മാത്രമല്ല, നമ്മെ അവൻ അനുഗ്രഹിക്കുകയും കൂടി ചെയ്യുന്നു. അവനെ സ്വന്തമാക്കി ഒരു ദൈവപൈതൽ ജീവിക്കുന്നതുപോലെ നാം ജീവിക്കേണ്ടത് എത്രയോ അത്യാവശ്യമായ കാര്യമാണ്. ആത്മീക പാപ്പരത്വത്തിൽ കഴിയേണ്ടവരല്ല നാം എന്ന് ഞാൻ ഒന്നുകൂടി ഓർപ്പിക്കട്ടെ സുഹൃത്തെ. ക്രിസ്തുവിനോടുള്ള ജീവൽ ബന്ധമാണ് ഈ അനുഗ്രഹങ്ങൾ നമ്മുടേതാകുവാൻ കാരണം. ഒരു കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കട്ടെ, ഇവിടെ പറഞ്ഞിരിക്കുന്ന അനുഗ്രഹങ്ങൾ ആത്മീകമാണ്. ഇസ്രായേലിന് ഭൌതിക അനുഗ്രഹങ്ങൾ വാഗ്ദത്തം ചെയ്തിരുന്നു. ഇതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണം ആവർത്തന പുസ്തകം 28 അധ്യായത്തിന്റെ 1-14 വരെയുള്ള വാക്യങ്ങളാകാം. അവിടെ അനുസരിക്കുന്ന ഇസ്രായേൽ ജനത്തിന് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് കൂടുതൽ സന്തതികൾ, നല്ല കൊയ്ത്ത്, കന്നുകാലികളും ആടുകളും അനവധി, മറ്റ് ജാതികളുടെ മേൽ അധികാരം എന്നിവയാണ്. എന്നാൽ ദൈവസഭയുടെ അനുഗ്രഹങ്ങൾ സ്വർഗീയമാണ്. ഇത് നാം വളരെ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു സത്യമാണ്. ദൈവിക അനുഗ്രഹങ്ങൾ ദൈവസഭയ്ക്ക് നൽകിയിരിക്കുന്ന സ്വർഗീയമാണ്. അവ വസ്തുമയമല്ല, ദൃശ്യമല്ല, അവ നശിക്കാത്തതാണ്. തന്റെ അനുയായികൾക്ക് കുറെ വസ്തുമയമായ അനുഗ്രഹങ്ങൾ യേശു വാഗ്ദാനം ചെയ്തിരുന്നു എന്നത് സത്യമാണ്. തന്റെ ശിഷ്യന്മാർ ഭക്ഷണത്തെക്കുറിച്ചും പാനീയത്തെക്കുറിച്ചും ഉടുപ്പിനെക്കുറിച്ചും വിചാരപ്പെടുന്നതിനെ കർത്താവ് നിരോധിച്ചു. എന്നിട്ട് അവൻ പറഞ്ഞത് അവർ തങ്ങളുടെ മുൻഗണന ക്രിസ്തുവിന്റെ രാജ്യവും നീതിയും എന്നതാക്കുമെങ്കിൽ അവരുടെ സ്വർഗീയ പിതാവ് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊടുക്കുമത്രേ. മാത്രമല്ല, പുതിയ നിയമത്തിന്റെ വ്യത്യസ്തമായ അനുഗ്രഹം ആത്മീകമത്രേ, ഭൌതികമല്ല. ഉദാഹരണമായി, പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ എഴുതിയിരിക്കുന്ന ദൈവകൽപ്പന, ദൈവത്തെക്കുറിച്ചുള്ള ഒരു വ്യക്തിപരമായ അറിവ്, നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുന്നത്, ഇതൊക്കെ പഴയ നിയമ വിശുദ്ധന്മാരും ചില ആത്മീയ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചു എന്നത് ശരിയാണ്. എന്നാൽ ഒരു വിശ്വാസി ഇന്ന് അനുഭവിക്കുന്ന അനുഗ്രഹങ്ങൾ അവർക്ക് അജ്ഞാതമായിരുന്നു. ഈ കൃപായുഗത്തിൽ ശാരീരികവും ഭൌമികവുമായ അനുഗ്രഹങ്ങൾക്കല്ല മുൻഗണന എന്നോർക്കണം. ഞാൻ വീണ്ടും പറയട്ടെ, ഈ കൃപായുഗത്തിൽ ശാരീരികവും ഭൌമികവുമായ അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ സമൃദ്ധിക്കല്ല മുൻഗണന. സൂര്യൻ ഉദിക്കുമ്പോൾ നക്ഷത്രങ്ങൾ സ്ഥാനം വിട്ടുപോകുന്നില്ലെങ്കിലും നിഷ്പ്രഭങ്ങളായി തീരുന്നതുപോലെ ഇന്ന് ശാരീരിക അനുഗ്രഹങ്ങളും ലഭിക്കുമെങ്കിലും അവ പ്രധാന വിഷയമല്ല. ഞാനത് വീണ്ടും പറയട്ടെ, സൂര്യൻ ഉദിക്കുമ്പോൾ നക്ഷത്രങ്ങൾ സ്ഥാനം വിട്ടുപോകുന്നില്ലെങ്കിലും നിഷ്പ്രഭങ്ങളായി തീരുന്നതുപോലെ സ്വർഗീയ അനുഗ്രഹം പ്രാപിച്ച ഒരു ദൈവപൈതൽ ഇന്ന് ശാരീരിക അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഭൌമികമായ അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന ഒരു സ്ഥാനത്താണെങ്കിലും അവ പ്രധാന വിഷയമായി കാണില്ല. എന്ന് പറഞ്ഞാൽ ഇന്ന് ഭൌമികമായിട്ടുള്ള സമൃദ്ധിക്ക് വേണ്ടി അല്ലെങ്കിൽ അതാണ് ആത്മീയ അനുഗ്രഹമെന്ന് പഠിപ്പിക്കുന്നവർ വാസ്തവത്തിൽ സ്വർഗീയ അനുഗ്രഹങ്ങൾ, ആത്മീയ അനുഗ്രഹങ്ങൾ കണ്ടിട്ടുപോലുമില്ല. ഇന്ന് നമ്മുടെ സകല ആവശ്യങ്ങളും, അല്പം കൂടി വ്യക്തമായി പറഞ്ഞാൽ നമ്മുടെ ബുദ്ധിമുട്ടൊക്കെയും തന്റെ ധനത്തിനൊത്തവണ്ണം തീർത്തു തരുന്ന ഒരു ദൈവമുണ്ട്. എന്നാൽ ദാരിദ്ര്യത്തിൽ നിന്നോ വേദനയിൽ നിന്നോ നമ്മെ മറയ്ക്കാമെന്ന് അവൻ വാഗ്ദാനം ചെയ്തിട്ടില്ല. പിതാവ് ആത്മാവിന്റെ സകല അനുഗ്രഹങ്ങളും നമുക്ക് നൽകിയിരിക്കുന്നു. വിജയോത്സവമായ, സംതൃപ്തമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ആവശ്യമായ സകലതും തന്നെ. ഭൌതികമായതിനേക്കാൾ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് ആത്മികം. ഈ ലേഖനത്തിൽ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് അനേകം പ്രാവശ്യം സൂചിപ്പിച്ചിട്ടുണ്ട്. കാരണം പിതാവിൽ നിന്നും പുത്രനിലൂടെ അവനാണ് നമ്മുടെ അനുഗ്രഹങ്ങൾ, ധനം നമ്മിലേക്ക് ഒഴുക്കുന്നത് അവനാണ്. ധനം എന്നതുകൊണ്ട് മനസ്സിലായല്ലോ, സ്വർഗീയ സമ്പത്ത്. പരിശുദ്ധാത്മാവിന്റെ ദാനത്തെക്കുറിച്ച് അറിയാതെയോ അതിൽ ആശ്രയിക്കാതെയോ ഇരിക്കുകയെന്നാൽ ആത്മീകമായ പാപ്പരത്വത്തിൽ ജീവിക്കുക എന്നത്രേ അർത്ഥം. എഫസോസിലെ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ അവിടെയുണ്ടായിരുന്ന ചുരുക്കം പേരോട് അവർക്ക് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് എന്തറിയാമെന്ന് ചോദിച്ചുകൊണ്ട് പൌലോസ് ആരംഭിക്കുന്നതിന്റെ ഉദ്ദേശം ഇപ്പോൾ മനസ്സിലായോ? വിശ്വാസികൾ എന്ന് അഭിമാനിക്കുന്നവരോട് നാം ഇന്ന് ചോദിക്കേണ്ടത് നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്നത്രയാകുന്നു. ഇല്ല എന്ന് മറുപടി ലഭിക്കുന്നുവെങ്കിൽ അങ്ങനെയുള്ളവർ രക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നത്രേ അർത്ഥം. റോമാലേഖനം 8 അധ്യായത്തിന്റെ 9 വാക്യത്തിൽ നാം വായിക്കുന്നത് ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. ആത്മാവിന്റെ സാക്ഷ്യമില്ലാതെ ആത്മാവിന്റെ ധനത്തിൽ നിന്നും എടുക്കുവാൻ സാധ്യമല്ല. ഇനിയും നമ്മുടെ അനുഗ്രഹങ്ങളുടെ മണ്ഡലം ഏതാണെന്ന് നോക്കാം. സ്വർഗത്തിലെ ക്രിസ്തുവിൽ, മൂന്നാം വാക്യത്തിൽ അങ്ങനെയാണല്ലോ വായിച്ചത്. കുറെ കൂടി വ്യക്തമായി പറഞ്ഞാൽ ക്രിസ്തുവിൽ സ്വർഗീയമായത്, അതാണ് നമ്മുടെ അനുഗ്രഹങ്ങളുടെ മണ്ഡലം. രക്ഷിക്കപ്പെടാത്ത വ്യക്തി ഭൗമികമായതിലാണ് പ്രധാനമായും താൽപര്യം കാണിക്കുന്നത്. കാരണം അവൻ ജീവിക്കുന്നത് ഇവിടെയാണ്. യേശു അങ്ങനെയുള്ളവരെ വിളിച്ചത് ഈ ലോകത്തിന്റെ മക്കൾ എന്നത്രേ. ഒരു ദൈവവൈതലിന്റെ ജീവിതം സ്വർഗത്തിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു. അവന്റെ പൌരത്വം സ്വർഗത്തിലാകുന്നു. അവന്റെ പേര് സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. അവന്റെ പിതാവ് സ്വർഗത്തിലാകുന്നു. അങ്ങനെ അവന്റെ ശ്രദ്ധയും താൽപര്യവും സ്വർഗത്തിലുള്ള കാര്യങ്ങളെ ചുറ്റിപ്പറ്റിയായിരിക്കേണ്ടതാണ്. ഒരു ദൈവപൈതൽ വാസ്തവത്തിൽ രണ്ട് നിലയിലാണ് പ്രവർത്തിക്കുന്നത്, മാനുഷികമായും ദൈവീകമായും, ദൃശ്യമായും അദൃശ്യമായും. ശാരീരികമായി അവൻ ഭൂമിയിൽ മാനുഷിക ശരീരത്തോടെയും ആത്മീയമായി അവൻ ക്രിസ്തുവിനോടുകൂടെ സ്വർഗീയമായതിലും ഇരുത്തപ്പെട്ടിരിക്കുന്നു. ഭൂമിയിലെ നടപ്പിനുള്ള ശക്തിയും ആലോചനയും നൽകുന്നത് സ്വർഗീയ വശമാണ്. ഓർക്കണം, നാം ആരാകുന്നു എന്ന ചിന്ത നമ്മെ വിശുദ്ധമായി ജീവിക്കുവാൻ സഹായിക്കുന്നതാണ്. ഈ ചിന്തയില്ലാത്തതാണ് പലരും തങ്ങൾക്ക് തോന്നിയ വഴിയിലേക്ക് തിരിയുവാൻ കാരണം. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ പ്രാപിക്കുവാൻ താങ്കൾ ആഗ്രഹിക്കുന്നത് ഏതുവിധത്തിലുള്ള ഒരു അനുഗ്രഹമാണ്? ഈ ലോകത്തിൽ എല്ലാ സമൃദ്ധിയിലും ആയിരിക്കുമ്പോൾ തന്നെ നിരാശയിലും അതുപോലെ തന്നെ ആകെക്കുഴഞ്ഞ അവസ്ഥയിലും മുൻപോട്ടു പോകുന്നതാണോ താങ്കൾ ആഗ്രഹിക്കുന്നത്? അതോ ഈ ലോകപ്രകാരമുള്ള യാതൊന്നും ഇല്ല എന്നൊരു സ്ഥിതിയിലെത്തിയാൽ തന്നെ സന്തോഷത്തോടും സംതൃപ്തിയോടും സമാധാനത്തോടും മുൻപോട്ടു പോകുവാൻ കഴിയുന്നതാണോ താങ്കൾ വലുതായി കാണുന്നത്? വേറൊരു വിധത്തിൽ ചോദിച്ചാൽ, താങ്കൾ ആഗ്രഹിക്കുന്നത് ഒരു ഭൗമിക അനുഗ്രഹമാണോ അതോ സ്വർഗീയ അനുഗ്രഹമാണോ? താങ്കൾ ആഗ്രഹിക്കുന്നത് ആത്മീയ അനുഗ്രഹമല്ലേ? അതിനുവേണ്ടി ദൈവകരങ്ങളിലേക്ക് വീണ്ടും ഒരു പ്രാവശ്യം കൂടി സമർപ്പിക്കും. ആ ഒരു കാഴ്ചപ്പാട് ഇതുവരെയും വ്യക്തമായിട്ടുണ്ടായിട്ടില്ല എങ്കിൽ ദൈവത്തോട് പറയൂ, കർത്താവ് താങ്കളെ അനുഗ്രഹിക്കും. പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുത്തെ വചനത്തിനായിട്ട് വീണ്ടും ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അവിടുന്ന് ഞങ്ങളോട് സംസാരിച്ചതിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങൾ പലപ്പോഴും എല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ലാത്തവരെ പോലെ ജീവിച്ച് ഞങ്ങളുടെ ജീവിതം പാഴാക്കി. എന്നാൽ സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്ന അങ്ങയിൽ കൂടുതൽ ആശ്രയിച്ച് ആ അനുഗ്രഹങ്ങൾ ആസ്വദിച്ച് അത് മറ്റുള്ളവർക്ക് അനുഗ്രഹമാക്കി തീർക്കുവാൻ തക്കവണ്ണം അവിടെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നു. ഇന്ന് വചനം കേട്ട എല്ലാവരെയും അതിനായിട്ട് ഒരുക്കണം. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ.
എഫേസ്യ ലേഖനത്തിന്റെ വിഷയവിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ ഞങ്ങളുമായി ബന്ധപ്പെടുക.
ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐഡി malayalamttb@radio882.com. ഞങ്ങളുമായി നേരിൽ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നവർ 9447767378 9447767378 6737378 എന്ന ഫോൺ നമ്പറിൽ ഉടനെ വിളിക്കുക. ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com.
അവൻ ചാരത്തായി ഞാൻ നിന്നിടുമ്പോൾ